రోమన్స్ చాప్టర్ 5 వెర్స్ 1.
విశ్వాసతా నీతి ఎరిగపెట్టిట్టు నమ్ముడ కర్తావాయ యేసుక్రీస్తు మూలం నమ్ముకు దైవతోడు సమాధానముండు.
നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. ഒരു ഭക്തൻ അവന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ അവന് ലഭിച്ച ഏറ്റവും വലിയ നന്മയായി നിധിയായി അവൻ കാണേണ്ടത് അവന് ദൈവത്തോട് സമാധാനം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ 90 സങ്കീർത്തനം വായിക്കുമ്പോൾ ഈ വായിച്ച വചനത്തിന് വിപരീതമായ ഒരു കാര്യം അവിടെ കാണാം. വേണമെങ്കിൽ ആ ഭാഗം കൂടെ ഈ സമയത്ത് വായിക്കാം. 90 സങ്കീർത്തനത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ
ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു,
യെസ്,
നിന്റെ ക്രോപത്താൽ ഭ്രമിച്ചു പോകുന്നു.
നമ്മുടെ കർത്താവിനെ അറിഞ്ഞതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥയായിരുന്നു ദൈവത്തിന്റെ കോപത്താൽ ക്ഷയിച്ചിരുന്നവരായിരുന്നു, അവന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോയിരുന്നവരായിരുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുക, എന്ത് കർമ്മങ്ങൾ ചെയ്താലും എത്ര പ്രാർത്ഥനയ്ക്ക് പോയാലും എത്ര മല കയറിയാലും പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ട യാഥാർത്ഥ്യം, ഞങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും പിന്നെയും അവന്റെ മുമ്പിൽ തന്നെ തുടരുകയാണ്. പ്രിയുള്ളവരെ, ദൈവത്തെ യേശുവിനെ അറിയാത്ത ഒരുവൻ അവൻ എന്തെല്ലാം ചെയ്താലും ബൈബിൾ പറയുന്നു അവന്റെ അകൃത്യം ദൈവത്തിന്റെ മുമ്പിൽ അങ്ങനെ തന്നെ കിടക്കുന്നു. ഇതായിരുന്നു നമ്മുടെ അവസ്ഥ. പക്ഷേ നാം വിചാരിച്ചത് നാം ഈ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ടും വഴിപാട് കൊണ്ടും ഒക്കെ എന്റെ അകൃത്യങ്ങൾ മാറിക്കാണുമെന്ന് വിചാരിച്ച് ഊഹത്തിൽ ജീവിക്കുകയായിരുന്നു. പക്ഷേ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടും പിന്നെ ഈ ശേഷിച്ചത് എന്താ? അകൃത്യമല്ല, അവന്റെ മുമ്പിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇതാണ് പ്രിയമുള്ളവരുടെ നിർഭാഗ്യാവസ്ഥ, മതത്തിന്റെ നിർഭാഗ്യാവസ്ഥ. ഇതാ മതം അവരെ പഠിപ്പിക്കുന്നത് ഈ കർമ്മങ്ങളിലൂടെ നിനക്ക് പൂർണ്ണ പാപക്ഷമയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് അവനെ പറഞ്ഞുവിടുമ്പോൾ അവരറിയുന്നില്ല ഞാൻ ഏത് പാപത്തിനു വേണ്ടി കർമ്മം ചെയ്തോ അതേ പാപം ഒരിഞ്ചു മാറാതെ അവന്റെ മുമ്പിൽ തന്നെ കിടക്കുകയാണ്. ദിസ് വാസ് അവർ കണ്ടീഷൻ. ഇതായിരുന്നു നമ്മുടെ പഴയ അവസ്ഥ. ഇനി ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ ഓ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയാതെ പഴുതുകൾ അടച്ച് പാപം, രഹസ്യ പാപം ദൈവത്തിന്റെ മുഖത്തിന്റെ പ്രകാശത്തിലും നാം ചെയ്ത പാപങ്ങൾ അവന്റെ മുമ്പിലും വെച്ചുകൊണ്ട് അവന്റെ ക്രോധത്തിൽ ക്ഷയിച്ചും അവന്റെ കോപത്താൽ ഭ്രമിച്ചുമിരുന്നിരുന്ന ഒരു അടിമയായിരുന്നു നാം. ഈ വാക്യം വായിച്ചിട്ട് വേണം നാം റോമാലേഖനം 5:1 വായിക്കേണ്ടത്. അടുത്ത വാക്യം അതാണ് എന്റെ ഏറ്റവും ഞാൻ സന്തോഷത്തോടെ വായിക്കുന്നത്. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഏത് പാപിയുടെയും അവസ്ഥ ഇതാണ്, ക്രോധത്തിൽ കഴിഞ്ഞുപോയ കാലം, നെടുവീർപ്പ് കൊണ്ട് സംവത്സരങ്ങൾ കഴിച്ചുകൂട്ടിയ കാലം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് നിങ്ങളെ പ്രബോധിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും ഉണർത്തുന്നത് ക്രോധത്തിൽ കഴിയുവാനല്ല ഞാൻ വിളിക്കപ്പെട്ടത്, പ്രസാദത്തിൽ കഴിയുവാനാണ് ദൈവം എന്നെ വിളിച്ചത്. ഹല്ലേലൂയ. നെടുവീർപ്പിട്ട് ജീവിപ്പാനല്ല കർത്താവ് എന്നെ വിളിച്ചത്, മറിച്ച് ദൈവത്തോട് സമാധാനമുള്ളവനായി ജീവിപ്പാനായിട്ടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിളി. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്ഥിതി 90:7-9 അവിടെ നിന്ന് ആ പരിതാപകരമായ രക്ഷപ്പെടാൻ പഴുതില്ലാത്ത ക്രോധത്തിൽ ക്ഷയിച്ച് കോപത്തിൽ ഭ്രമിച്ച് നാളുകളൊക്കെ ക്രോധത്താൽ കഴിഞ്ഞുപോയി, നെടുവീർപ്പ് പോലെ സംവത്സരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിരുന്ന എന്നെ കർത്താവ് എന്താ ചെയ്ത? പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. നല്ലവനെ കുറച്ചുകൂടെ സമാധാനമുള്ളവനാക്കി തീർക്കുകയല്ല, കോപത്താൽ ക്ഷയിച്ചു കിടന്നവനെ യേശു ക്രിസ്തു മൂലം ദൈവം നമുക്ക് സമാധാനം തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നാം ഈ വാക്യം അങ്ങനെ വേഗം വായിച്ചു പോയാൽ ദൈവത്തിന്റെ സമാധാനം, അതിന്റെ വില, അത് നാം അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നാം ഒരുപക്ഷെ വളരെ സീരിയസ് ആയി ചിന്തിച്ചില്ലെന്നിരിക്കും. ദൈവം ക്രൂശിൽ നമുക്ക് തന്നത് ദൈവത്തിന്റെ സമാധാനമാണ്. നമുക്ക് ദൈവത്തോട് ഇപ്പൊ എന്തുണ്ട്? സമാധാനമുണ്ട്. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, നിങ്ങളുടെ അന്തർഭാഗത്ത് ദൈവത്തോട് നിങ്ങൾക്കൊരു സമാധാനമുണ്ടോ? നിങ്ങൾ പാട്ട് പാടുന്നുണ്ടോ എന്നോ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നോ അല്ല, നിങ്ങൾക്ക് ദൈവത്തോടൊരു സമാധാനമുണ്ടോ? ഡു യു ഹാവ് എ പീസ് വിത്ത് ഗോഡ്? നിങ്ങളുടെ അന്തർഭാഗത്ത് യേശുവിലൂടെ നമുക്ക് ലഭിച്ചത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുത്വം ഏതാണെന്നറിയാവോ? ഇന്ത്യ പാകിസ്ഥാൻ ശത്രുത്വം അല്ല, ദൈവവും മനുഷ്യനും തമ്മിലാണ് ഏറ്റവും വലിയ ശത്രുത്വം. യെശയ്യാ 59:1 വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പാപം അത്രേ എന്നെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത്. എഫേസ്യലേഖനത്തിൽ നാം വായിക്കുന്നു, നാം മുമ്പേ ശത്രുക്കളായിരുന്നു, ശത്രുക്കളായിരുന്നു. സോ ഏറ്റവും വലിയ എനിമിറ്റി, ശത്രുത്വം എന്നത് എവിടെയാ കിടക്കുന്നറിയാവോ? മനുഷ്യരും ദൈവവും തമ്മിലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെയും മനുഷ്യന്റെ ഇടയിൽ ഒരു സമാധാനം സ്ഥാപിക്കുക ഭൗമിക ലോകത്ത് നിന്നുള്ള ഒരു കാര്യം കൊണ്ടും നടക്കത്തില്ല. യുണൈറ്റഡ് നേഷനോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോ റെഡ് ക്രോസിനോ ഒന്നുമല്ല ദൈവം സമാധാനം സ്ഥാപിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത്. ഭൂമിയിലുള്ള ഒരു വസ്തുവിനെ കൊണ്ടും ഈ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ സമാധാനിപ്പിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ബൈബിള് പറയുന്നു, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്ന സമാധാനത്തിന് ഒരു വലിയ വില കൊടുത്തു. എന്താ കൊടുത്ത വില? യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ. നാം ഇരിക്കുന്ന കൊലോസ്യ ലേഖനത്തിനാണ് വായിക്കുന്നു തോന്നു, അവൻ നമുക്ക് സമാധാനം ഉണ്ടാക്കി ഉണ്ടാക്കി. കൊലോസ്യർ 1:19-20 ആ ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം.
അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്,
ശ്രദ്ധിക്കുക, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്
അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി.
അവൻ മുഖാന്തരം നമുക്ക് എന്തുണ്ടായി? സമാധാനം അവൻ ഉണ്ടാക്കി. എങ്ങനെ? യേശുവിന്റെ രക്തം കൊണ്ട്. പ്രിയമുള്ളവരെ, യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച ഒരു സാധനമാണ് സമാധാനം. വെറുതെ നിങ്ങൾ അങ്ങ് സമാധാനം അനുഭവിക്കുകയല്ല, അതിനൊരു വില കൊടുത്തു യേശു. എന്താ വില? യേശുവിന്റെ രക്തം. അവന്റെ, നിങ്ങളുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അവൻ അവന്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച് എനിക്കും ദൈവത്തിനും ഇടയിൽ സ്ഥാപിച്ച് തന്ന അതിവിശിഷ്ടമായ ദിവ്യമായ അനുഭവം, ഉള്ളിൽ ഞാൻ നിരന്തരം കൊണ്ടു നടക്കേണ്ട അനുഭവമാ, എനിക്ക് എന്റെ ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാൻ ഈ ജീവിച്ചു വരുന്ന വരവിൽ ഏറ്റവും അടുത്ത ദൈവമക്കളുമായി ഇടപെട്ട ശേഷം ഞാൻ കണ്ട ഒരു യാഥാർത്ഥ്യം, അകത്തെവിടെയോ ദൈവത്തോട് ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളവനായിട്ട മനുഷ്യന്റെ നടപ്പ്. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവന്റെ അകത്ത് അവൻ അവനോട് തന്നെ പൊരുത്തമില്ലാതിരിക്കുക, അവൻ അവനിൽ തന്നെ ഒരു കോൺട്രഡിക്ഷൻ വഹിച്ചുകൊണ്ടിരിക്കുക, അവൻ അവനിൽ തന്നെ ചിദ്രിച്ചിരിക്കുക, അവന്റെ ഉള്ളിൽ അവനൊരു സമാധാനം അനുഭവിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ വെറുതെ എന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല, ബട്ട് ഇഫ് ഐ ആസ്ക് യു പേഴ്സണലി, ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി ചോദിച്ചാൽ, ഈ കുരിശിൽ യേശുവിന്റെ രക്തം കൊണ്ട് അതിഭയങ്കരമായി വില കൊടുത്ത് വാങ്ങിച്ച് എടുത്ത് സ്ഥാപിച്ച് ഉള്ളിലാക്കിയ ഈ ദൈവത്തിന്റെ, നിന്നോട്, നിനക്ക് ദൈവത്തോടുള്ള ഈ സമാധാനത്തിന്റെ യഥാർത്ഥമായ അനുഭവം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തോടൊരു സമാധാനമുണ്ടോ? പ്രിയമുള്ളവർ, സഹോദരിമാർ ഇപ്പോഴേ ജനിക്കാൻ തുടങ്ങി. ഡു യു ഹാവ് ദ റിയൽ പീസ് വിത്ത് ഗോഡ്? സഹോദര കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വാക്യം വായിക്കുന്നു, പഠിക്കുന്നു, സൺഡേ സ്കൂളിൽ പോകുന്നു, യൂത്ത് മീറ്റിംഗിന് ചേരുന്നു, ദൈവവചനം കേൾക്കുന്നു, ബട്ട് ഡു യു ഹാവ് എ റിയൽ പീസ് വിത്ത് ഗോഡ്? നിങ്ങൾ പാടിയോ എന്നത് വിഷയമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്നത് വിഷയമല്ല, നിങ്ങൾ സ്നാനപ്പെട്ടോ എന്നത് വിഷയമല്ല. സ്വർഗത്തിന് വിഷയം എന്റെ പുത്രൻ വില കൊടുത്ത്, ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ച സമാധാനം, നീ അത് അന്തർഭാഗത്ത് അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മനുഷ്യനെ ദൈവത്തോടൊരു ശത്രുത്വം ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്നിരുന്ന ഡിസ്റ്റന്റ് ബീയിങ് എന്ന് പറയുന്നത് മനുഷ്യനായിരുന്നു. നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമുക്ക് മുമ്പേ നാം ദൂരസ്ഥരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് നമുക്ക് സംബന്ധം ഇല്ലായിരുന്നു. നാം കൊലോസ് ലേഖനത്തിലെ അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. സമാധാനം അവൻ എന്ത് ചെയ്തു? അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി. ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ പരപ്പ് ശ്രദ്ധിക്കണം. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതിനെയും നിരപ്പിക്കത്തക്കവണ്ണം അത്രയും നീണ്ടു കിടക്കുന്നതാ സുവിശേഷത്തിന്റെ വ്യാപ്തി. സുവിശേഷത്തിന്റെ വ്യാപ്തി നിന്നെ വെറുതെ ചർച്ചക്കൊണ്ടിരുന്ന അത്രയും നീളമല്ല സുവിശേഷത്തിനുള്ളത്. സുവിശേഷത്തിന് ഹെവൻലി തിങ്സ്, സ്വർഗീയ മണ്ഡലവുമായിട്ട് നിന്റെ ആത്മാവിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് സുവിശേഷത്തിന്റെ വ്യാപ്തി. സ്വർഗവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. എനിക്ക് നേരത്തെ ദൈവീയ കാര്യങ്ങളോട് സംവേദനശേഷി ഇല്ലായിരുന്നു. ഹൃദയം തുറക്കുമ്പോൾ എനിക്ക് ദൈവത്തെങ്കിലേക്ക് എന്റെ ഹൃദയം തുറന്ന് ലഭിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇരുളിലും അന്ധകാരത്തിലും വഴിയില്ലാതിരിക്കുമ്പോഴും തപ്പിത്തടയുമ്പോഴും എനിക്ക് എന്റെ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഹല്ലേലൂയ! യേശു ക്രിസ്തു ഉണ്ടാക്കിയ സമാധാനത്തിലൂടെ ചുറ്റുവിരലായിരിക്കുമ്പോഴും എനിക്ക് എന്റെ ദൈവത്തെ ഒന്ന് തൊടാൻ കഴിയുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ എന്തോ ഒന്ന് എന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ സമാധാനം, ഇത് സമാധാനത്തിന്റെ ഫലമാ. ആമേൻ. എന്നിട്ട് നാം വായിക്കണേ, സ്വർഗത്തെയും ഭൂമിയെയും അവൻ നിരപ്പിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കണേ, ഇതുപോലെ ദൈവമുൻപാകെ ചെല്ലുമ്പോൾ ഒരു കണക്ഷൻ, ഒരു നിരപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇന്നും നിങ്ങളുടെ രക്ഷ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഉറപ്പില്ലായ്മയും നിങ്ങൾ സിൻ കോൺഷ്യസ് ആയി ജീവിക്കുന്നത് കൊണ്ട് വല്ലപ്പോഴും നിങ്ങൾ ഭ്രമിച്ചു പോകുന്നവരും, അവിടെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, ഇവിടെ ഒരു ഉപദേശം കേൾക്കുമ്പോൾ, അവിടെ ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഇവിടെ ഒരാൾ നല്ല ശക്തിയോടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ചോർന്നു പോകുന്ന ഒരു സമാധാനമാണോ യേശുവിന്റെ രക്തത്താൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? ആമേൻ. ദൈവത്തോട് സമാധാനമില്ലാത്തവന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവനോട് സമാധാനമില്ലാത്തവനായിരിക്കും. മൂന്നാമത്തത് എന്താണെന്നറിയോ? അവന് നിന്നെ മറ്റുള്ളവരോട് സമാധാനമില്ലായിരിക്കും. നാം അജിറ്റേറ്റഡ് ആയിരിക്കുന്നതും റെസ്റ്റ്ലെസ് ആയിരിക്കുന്നതും എപ്പോഴാണെന്നറിയാവോ? നാം ദൈവത്തോടുള്ള സമാധാനം നമ്മുടെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഒരു വലിയ കടുവ, വാവൊളിച്ചിരിക്കുന്ന ഒരു കടുവ. എപ്പോഴും കടുവയെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? കടുവയുടെ പടം എങ്ങനെയാ കാണുന്നത്? ഏതെങ്കിലും ഒരു അധികാരവും ശക്തിയും ഒക്കെ കാണിക്കാൻ വേണ്ടിയാ കടുവയെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതാ ശാന്തമായി ഉറങ്ങുന്ന ഒരു കടുവ. ശാന്തമായി ഉറങ്ങുന്ന കടുവയുടെ താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നീ നിന്നോട് തന്നെ സമാധാനമുള്ളവനാണെങ്കിൽ നീ എല്ലാരോടും സമാധാനമുള്ളവനാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒരു കടുവയുടെ ശാന്തമായ ചിത്രത്തിന് കീഴെ ചിത്രകാരൻ എഴുതിയിരിക്കുക, ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് യുവേഴ്സെൽഫ്, യു വിൽ ബി കംഫർട്ടബിൾ വിത്ത് ഓൾ. ലോകത്തിൽ ഏറ്റവും അധികം കീറി നിൽക്കുന്ന, മനുഷ്യരെ തന്നെ തിന്നുന്ന ഒരു മൃഗമാ കടുവ. ബട്ട് അവൻ അവനിൽ തന്നെ സമാധാനമായപ്പോൾ അവൻ ആരോട് സമാധാനമായി? മറ്റുള്ളവരോട് സമാധാനമായി. അപ്പം അടിസ്ഥാനപരമായി നാം അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവം വില കൊടുത്ത് വാങ്ങിച്ചതാണ് ദൈവത്തിന്റെ സമാധാനം. അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കണം. ആദാമിൽ നിന്നും ലഭിച്ച ആദാമിന്റെ ദുഃഖം നാം പേറിക്കൊണ്ട് നടക്കരുത്. ആദാം ദുഃഖിച്ച ദുഃഖം നമ്മുടെ ദുഃഖമല്ല. ശ്രദ്ധിക്കുക, ഈ കഷ്ടത മാറും, ഈ രോഗം മാറും, ഈ വീട് മാറി വേറൊരു വീട് വിൽക്കും, എന്റെ ഈ കളറ്, എന്റെ ഈ കടബാധ്യത, എന്റെ കുടുംബം, ഞങ്ങളുടെ കുടുംബം മാത്രമാണ് ഇങ്ങനെ, എന്റെ കുടുംബ ജീവിതം മാത്രമാണ് ഇങ്ങനെയായി പോയത്, എന്റെ ഭാര്യ മാത്രമാണ് ഇങ്ങനെ, എന്റെ ഭർത്താവ് മാത്രമാണ് ഇങ്ങനെ, ഞാൻ ആകെപ്പാടെ കറുത്തിരുണ്ടായിരിക്കുന്നേ. ഈ വക ദുഃഖങ്ങൾ വഹിച്ചുകൊണ്ടും വിശ്വാസത്തിൽ ജീവിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയട്ടെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ദുഃഖങ്ങൾ മാറുന്നതല്ല ദൈവിക സമാധാനം. ഈ ദുഃഖങ്ങൾ, ഇത് മാറിയാൽ ദുഃഖം മാറണം നിർബന്ധമില്ല. ഇതിനു വേണ്ടി ദുഃഖിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഇത് മാറണം നിർബന്ധമില്ല. മനസ്സിലായോ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ദുഃഖിച്ചു എന്നതുകൊണ്ട് ഇത് മാറത്തുമില്ല. ഇത് മാറിയതുകൊണ്ട് നിങ്ങളുടെ ദുഃഖമോട്ട് തീരത്തുമില്ല. കാരണം ഇതെവിടുന്ന് കിട്ടിയതാണെന്നറിയാവോ? സ്വതസിദ്ധമായി ആദാമിൽ നിന്ന് പലിശ കൂട്ടി കിട്ടിയ സാധനം ഏത്? എനിക്ക് കളർ ഇച്ചിര പോരാ എന്ന ദുഃഖം. ഇത് യേശു ക്രിസ്തുവിൽ നിന്ന് കിട്ടിയതല്ല. പിന്നെ ഞങ്ങളുടെ വീട് മോശമാണ്, ഒരു നല്ല വീട് ഉണ്ടായിരുന്നെങ്കിൽ എന്നത് കിട്ടിയത് എവിടുന്നാണെന്നറിയാവോ? യേശു ക്രിസ്തുവിൽ നിന്നല്ല, ആദാമിൽ നിന്ന് കിട്ടിയതാ. ആദാമിൽ നിന്ന് നീ ഏണി വെച്ച് ചാരി എടുത്തു വാങ്ങിച്ച ദുഃഖമൊക്കെ ഉപവാസ പ്രാർത്ഥന കൊണ്ട് മാറി കിട്ടുന്നതല്ല. അതുകൊണ്ട് ആദാമിൽ നിന്ന് കിട്ടിയ ദുഃഖം ദുഃഖിച്ചുകൊണ്ട് മാറത്തില്ല. മനസ്സിലായോ? മാറത്തില്ല. മാറിയതുകൊണ്ട് ദുഃഖം പോകത്തില്ല. അവിടെയാണ് നിങ്ങൾ യേശു സമ്പാദിച്ച സമാധാനം, നിങ്ങൾ അതിന്റെ വില അറിയുന്നത്. ഞാൻ ഈ സെൽഫ് പിറ്റി, സ്വയസഹതാപം ജീവിതത്തിൽ, എന്റെ ജീവിതത്തിലും സ്വയസഹതാപം ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ കരയും, ദുഃഖിക്കും, എന്റെ അവസ്ഥയൊക്കെ ഓർത്ത് ദുഃഖിക്കും. ഞാൻ ഇന്നാൾ പറഞ്ഞതല്ല, നല്ലൊരു പാട്ട് കേട്ടാ പെട്ടെന്ന് കരച്ചിൽ വരും. പക്ഷെ എനിക്ക് ഇന്ന് ഒരു സാക്ഷ്യം പറയണം എന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ. എനിക്കിപ്പം സ്വയം സഹതാപം സഹതപിക്കാൻ ശ്രമിച്ചാലും പറ്റുന്നില്ല. ഞാൻ ഈയിടെ ഒന്ന് കരയാമെന്ന് വിചാരിച്ച് മുറിക്കകത്ത് കയറി കുറ്റിയിട്ടു. സത്യാവട്ടോ, ഒരു പാട്ട് വെച്ചു, എനിക്ക് ഉറപ്പാ ഹിന്ദി പാട്ടാ, നല്ല മെലോഡിയസ് ആയൊരു സോങ്. എനിക്കറിയാം ഈ പാട്ട് തീരുന്നതിന് മുമ്പ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം ഓർത്ത് ഞാനൊന്ന് കരയും. പക്ഷെ പ്രിയമുള്ള ഒരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആകെപ്പാടെ ഒരു ചിരിയാ വന്നെ. ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. എനിക്കിപ്പം സെൽഫ് പിറ്റി അടിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഞാൻ കരയാൻ ശ്രമിച്ചിട്ടും കരയാൻ പറ്റാത്തവണ്ണം, കാരണം ഇതിനോടകം 100,000 വാക്യങ്ങൾ ഞാൻ വാങ്ങിച്ചു, കൂട്ട സഹോദരന്മാരിലൂടെ ഞാൻ കേട്ടു, ഓഡിയോയിലൂടെ കേട്ടു, പല മീറ്റിങ്ങിലൂടെ കേട്ട് എന്റെ ഉള്ളിൽ കിടക്കുമ്പം കരയാമെന്ന് വിചാരിച്ചിട്ടും കരയാൻ പറ്റാത്തവണ്ണം എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു സമാധാനം നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ കരയാൻ ശ്രമിച്ചിട്ടും എനിക്ക് കരയാൻ കഴിയാത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഭക്തൻ അവിടേക്ക് വരണം. യെസ്. നാലു പേര് ഒരുമിച്ച് തോളെ കൈയിട്ടിട്ട് ഒരുമിച്ച് പോയ ശേഷം വർത്താനം പറഞ്ഞപ്പോൾ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ മറന്നു. പക്ഷെ മൂന്ന് പേര് വീട്ടിലേക്ക് പോയി. നീ ഒറ്റയ്ക്ക് വീട്ടിലേക്കുള്ള ആ 1.5 km നടത്തപ്പെടാ. നീ വീണ്ടും നിന്റെ ഭർത്താവ്, നിന്റെ വീട്ടുകാർ, നിന്റെ അമ്മായിമ്മ, നിന്റെ ജോലി സ്ഥലത്തെ തർക്കം, നിന്റെ പ്രശ്നങ്ങൾ, ഇത് നിന്നെ ഒറ്റയ്ക്ക് വേട്ടയാടി. നീ ചെന്നു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദിവാനയിലേക്ക് കിടന്നു. നിന്റെ സ്വകാര്യ ദുഃഖത്തിലേക്ക് നീ അങ്ങ് മലർന്ന് കിടന്ന ശേഷം അയ്യോ പാവം ഞാനേ എന്ന് പറഞ്ഞ് നീ നിന്റെ ഒരു ഇടത്തിലേക്ക് നീ ചെന്ന് നിൽക്കുക. ഓ, ഞാൻ ആ ഇടത്ത് നിന്ന് നിങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തിരുവചനം പറയുന്നത്. നിങ്ങൾ കിടക്കുന്ന അങ്ങനെ ഒരു ഇടമുണ്ടെങ്കിൽ നിങ്ങൾ മതി എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു ഇടം, എന്റെ കാര്യം മാത്രമാണ് ഇങ്ങനെ എന്ന് പറയുന്ന ഒരു ഇടം, ആ ഇടത്ത് നിന്ന് നിങ്ങളെ ഉയർത്തണം ദൈവത്തിന്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, മരണമാണ് പരിഹാരം എന്ന് വിശ്വസിക്കുന്നവരുടെ നടുവിൽ മരണത്തെ ഉദ്ധാരമാക്കിയെടുക്കുന്ന ഒരു ഇടം ഭക്തനുണ്ട്. വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ എഴുന്നേൽക്കുന്നവർ എന്ന് പറയാൻ ഭക്തന് കഴിയുന്ന ഒരു സ്ഥലമുണ്ട്, അവൻ എത്തിച്ചേരുന്ന ഒരിടമുണ്ട്. ഞങ്ങൾ ദുഃഖിക്കുന്നവരെങ്കിലും അനേകരെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയാൻ ഒരിടം ഭക്തന്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ദൈവം. യെസ്. ഒന്ന് വായിച്ചാട്ടെ 2 കൊരിന്ത്യർ 4:4. ആ വാക്യം നമുക്ക് ഈ ഈ ഒരു ട്രാൻസ്ലേഷനോടെ അങ്ങ് വായിക്കാം. 8 മുതൽ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടസഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കാത്തവണ്ണമുള്ള ഒരു ഇടം ദൈവം എന്റെ ഉള്ളിലാക്കി. ഇടുങ്ങിയിരിക്കാത്ത ഇടം എവിടെയാ? കരിസ്മാറ്റിക് അസംബ്ലിയിലെ ഹാളല്ല ഈ ഇടുങ്ങിയിരിക്കാത്ത ഇടം. എവിടെയാ ഈ ഇടം? ഇത് നിങ്ങൾ നിങ്ങളുടെ വീടാണോ? അല്ല. നിങ്ങളുടെ മുറിയാണോ? അല്ല. നിങ്ങളുടെ പഠിപ്പിക്കുന്ന സ്കൂളാണോ? അല്ല. ജോലി ചെയ്യുന്ന സ്ഥലമാണോ? അല്ല. ഈ ഇടം നിന്റെ ഉള്ളിലുണ്ട്, ഉള്ളിലുണ്ട്, ഉള്ളിൽ തന്നിരിക്കുക. നീ അതിനെ കാണാതെയാ ഈ പരക്കം പാച്ചിൽ. വിശ്വസിക്കുന്നവന്റെ എവിടെ നിന്നാ? വിശ്വസിക്കുന്നവർ കൂട്ടുന്ന കൂട്ടായ്മയിൽ നിന്നാണ് ഈ ഇത് വരുന്നെന്നാണോ പറഞ്ഞത്? അല്ല. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ്, ഒരു ഉറവ. There is a fountain God has kept in you. നിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന അത്ഭുതത്തെ കാണാതെ പുറത്തൊരു സമാധാനം ലഭിക്കുമെന്ന് വിചാരിക്കരുത്. ഉള്ളിൽ വെച്ചിട്ടുണ്ട്, ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ഇടുങ്ങിയിരിക്കാത്ത ഒരു ഇടം ഞങ്ങൾക്കുണ്ട്. അത് അത് പംഫുല്യ അല്ല, പെർഗമസ് അല്ല, കൊരിന്തല്ല, എഫസോസ് അല്ല. എന്തായിരുന്നു? പൗലോസിന്റെ ഉള്ളിൽ താൻ അനുഭവിക്കുന്ന ഒരു ദിവ്യ സമാധാനം. യേശു ക്രിസ്തുവിലൂടെ എന്റെ ദൈവത്തോടെ എനിക്ക് നിരപ്പുണ്ടായപ്പോൾ ഇപ്പോൾ എനിക്ക് എന്റെ ദൈവത്തിന്റെ മുമ്പിൽ സുവിശേഷം എന്റെ ആന്തരിക സംഘർഷത്തിന് അയവ് വരുത്തുകയല്ല ചെയ്തത്, സുവിശേഷം എന്റെ ഉള്ളിലെ സംഘർഷത്തിന് ഇപ്പോൾ പരിഹാരം വരുത്തി. എനിക്കിപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയും. എനിക്ക് ആ ധൈര്യം വിട്ട് ഓടിപ്പോകേണ്ട ആവശ്യമില്ലെന്നാ പൗലോസ് പറയുന്നത്. യെസ്. ആര് പ്രസംഗിച്ചാലും ആര് പറഞ്ഞാലും ആര് പേടിപ്പിച്ചാലും നിനക്ക് ഇട്ടേച്ചു പോകേണ്ടാത്ത ഒരു ധൈര്യം യേശു ക്രിസ്തു മൂലം ഉള്ളിൽ തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ആ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ കഷ്ടം സഹിക്കുന്നു എങ്കിലും ഇടുങ്ങിയിരിക്കാത്ത ഒരിടം ഞങ്ങൾക്കുള്ളിലുണ്ട്. ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടാത്ത ഒരിടം, അവിടേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നു എന്ന് തോന്നലില്ലാത്ത ഒരിടത്തേക്ക് ഞങ്ങളുടെ ആത്മാവ് വന്നു വീഴുന്നു. ഞങ്ങൾ വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന് ഞങ്ങളെ പ്രത്യാശ ഉണർത്തുന്ന ഒരിടം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ അനുഭവിക്കുന്നു. യെസ്, ഹല്ലേലൂയ. എന്നിട്ട് താഴേക്ക് പറയുകയാണ്, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ 10-ാമത്തെ വാക്യം, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ആ ഭക്തൻ മരണം പോലും നവോത്ഥാനമായിട്ട് കാണുന്ന ഒരു ഭക്തനാ. അതാ ഞാൻ പറഞ്ഞേ, മരണം പരിഹാരമായി പറയുന്നവരുടെ നടുവിൽ മരണം ഉദ്ധാനമായി കാണുന്ന ഒരിടം ദൈവഭക്തനുണ്ട്. ഓ സ്തോത്രം. എനിക്കറിയില്ല നിങ്ങൾ ഇതിനെ ഏത് നിലയിൽ ഇതിനെ കാണുന്നു. ഇങ്ങനെ ഒരിടം നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് തന്നിട്ടുണ്ട്. എപ്പോൾ? നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു റീജനറേഷൻ നിങ്ങളുടെ ഉള്ളിൽ, തന്റെ ആത്മാവിൽ ഒരു വീണ്ടും ജനനം നിങ്ങളുടെ ഉള്ളിൽ ചെയ്തപ്പോൾ അവൻ നിങ്ങളുടെ ഉള്ളിൽ നട്ട ഒരു വചനമുണ്ട്. നമ്മൾ യാക്കോബിന്റെ ലേഖനം 1:27 വായിക്കുന്നുണ്ട്, ഉൾനട്ട വചനം ഉള്ളിലാ നട്ടിരിക്കുന്നത്. എന്താ ഭക്തന്മാരുടെ പ്രോബ്ലം എന്നറിയോ? നാം എപ്പോഴും വിചാരിച്ചിരിക്കുന്ന ആത്മീയം പുറത്തു നിന്ന് അകത്തോട്ട് അവരെന്ന വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നറിയോ, ഇവിടെ വന്നിട്ട് നമുക്ക് പാട്ട് പാടി ആരാധിക്കാം. ഇവിടെ വന്നിട്ട് പാടിയ ശേഷം 1 പാടി 2 പാടി 3 പാടി ഒത്താൽ കാര്യങ്ങൾ നന്നായിട്ട് ചേർന്ന് വന്നാൽ നമുക്ക് ആരാധിക്കാം. പുറത്തു നിന്നും അകത്തേക്കാണ് ഭക്തൻ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വേദോത്സവത്തിൽ വായിച്ചാൽ ഭക്തി സംബന്ധിച്ച് പറഞ്ഞിടത്തൊക്കെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യമായിട്ടാ പറയുന്നത്. എന്താ ഉള്ളിൽ വെച്ചിരിക്കുക? ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയത്തെ തരും, ഞാനൊരു പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഉള്ളിൽ ഉള്ളിൽ അപ്പം ഉള്ളിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് വായിച്ചു ചിന്തിച്ചു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് ഒഴുകുന്ന ഒരു ഉറവയുണ്ട്. ഇനി നമ്മൾ 1 യോഹന്നാൻ 2 വായിക്കുമ്പോൾ, ആരും നിങ്ങളെ ഉപദേശിച്ച് തരേണ്ട ആവശ്യമില്ല, നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുവല്ലോ. The spirit is within you. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യം ഇല്ല. നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. അകത്ത് ആരാധന കിടപ്പുണ്ട്, അകത്തൊരു ആരാധനയുണ്ട്. എന്റെ ദൈവത്തോട് എന്റെ ഉള്ളിൽ എനിക്കൊരു ആരാധനയുണ്ട്. ഇവിടെ വരുമ്പോൾ പാട്ട് പാടുമ്പോൾ ഉള്ളിലെ ആരാധന ചൂടുപിടിക്കുക, അല്ലാതെ പാട്ട് പാടി ഞാൻ ആരാധിക്കുക അല്ല പ്രിയമുള്ളവർ. യെസ്, അകത്ത് കൊണ്ട് നടക്കുന്ന ഒരു അനുഭവം. നിങ്ങൾക്ക് മനസ്സിലായി? ഒരാളെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് 2 മനുഷ്യരുണ്ട്, 1 ഇന്നർ മാൻ 2 ഔട്ടർ മാൻ. പുറമേയുള്ള മനുഷ്യൻ, അകമേയുള്ള മനുഷ്യൻ. ഈ നല്ലൊരു 100% വിശ്വാസികൾക്കുണ്ടല്ലോ, ഇത് എന്നതാ, ചക്കയാണോ മാങ്ങയാണോ ഇതുവരെ പിടികിട്ടിട്ടില്ല. അവര് വിചാരിക്കുന്നത് എന്നറിയാം, പുറമേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ തൊലിയായി പറയുന്ന ബ്രദർ, അകമയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലും പിന്നെ നമ്മുടെ ഞരമ്പും ഒക്കെ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ നിർത്തിച്ച് വായിച്ചാൽ മതി, ഈ അകമയുള്ള മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്ക് പിടികിട്ടിട്ടില്ല. എന്താ അകമയുള്ള മനുഷ്യൻ? അകമയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദോസ്തലത്ത് വായിക്കുന്നു, ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ. നമ്മൾ ഈ വായിച്ച 2 പുരുഷന്മാരും 4 ബാക്കി താവിട്ട് വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ അകമയുള്ള പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമയുള്ളവൻ 16 നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഉള്ളിൽ റിന്യൂ ചെയ്യപ്പെടേണ്ട ഒരു സിസ്റ്റം ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എന്താ? നമ്മളുടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ക്രിയ ചെയ്തത് നമ്മുടെ ആത്മാവിലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, വി ഹാവ് എ സ്പിരിറ്റ്. നമ്മുടെ സ്പിരിറ്റിനെയാണ് റീജനറേറ്റ് ചെയ്തത് കർത്താവ്. അപ്പം നാം ദൈവത്തോട് ബന്ധപ്പെടുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല, നാം ദൈവത്തോട് ബന്ധപ്പെടുന്ന ആത്മാവിലാണ്. നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവിനെ റീജനറേറ്റ് ചെയ്തിട്ട് ആ ആത്മാവ് ദൈവമായിട്ട് ബന്ധപ്പെടുന്നത്. ആ റീജനറേറ്റഡ് ആയിരിക്കുന്ന ആ ന്യൂ ബർത്ത് കിട്ടിയ ആ ആത്മാവിനാണ് അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. പുറത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? വിരല്, മൂക്ക്, ചെവി, തലമുടി അല്ല. പുറത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇച്ഛ, വികാരം, തീരുമാനം, വില്ല്, ഇതെല്ലാം കൂടെ കിടക്കുന്ന പുറത്തെ കാര്യങ്ങൾ സ്പർശിക്കാൻ കഴിയുന്ന ശേഷിക്ക പുറമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്നു. നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുറത്തുള്ള ഇച്ഛയും വികാരവും തീരുമാനവും വില്ലും ഒക്കെ കൂടിക്കിടക്കുന്ന എ ഔട്ടർ മാൻ. അപ്പൊ നിങ്ങളുടെ ഇച്ഛയും വികാരവും ഒക്കെ ലോകത്തെ, പുറം ലോകത്തെ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് എന്തിനെ സ്പർശിക്കുന്നു? സ്വർഗീയ കാര്യങ്ങളെ സ്പർശിക്കുന്നു. നല്ലൊരു ശതമാനം ദൈവമക്കളും അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അജ്ഞര, അങ്ങനൊരു മനുഷ്യൻ ഉണ്ടെന്നേ അവർക്ക് അറിയത്തില്ല. അവർക്കാകപ്പാടെ അറിയാവുന്നത് പുറത്തെ മനുഷ്യനെ കുറിച്ച ഇച്ഛ, വികാരം, വില്ല്. അതുകൊണ്ട് അവരുടെ ക്രിസ്ത്യ ജീവിതം വികാരം കൊണ്ട് അവരെ പണിയപ്പെടാൻ ശ്രമിക്കുന്നു, ഇച്ഛ കൊണ്ട് പണിയപ്പെടാൻ ശ്രമിക്കുന്നു, അവരുടെ വില്ല് കൊണ്ട് പണിയപ്പെടാൻ ശ്രമിക്കുന്നു. ചിലര് പറയാറില്ലേ, ഇന്നത്തെ ആരാധനയുടെ സുഖമില്ലായിരുന്നു പറയാറില്ലേ, നിങ്ങൾ പറയാറില്ലേ, തിരിച്ചു പോകുന്ന വഴിക്ക് പറയത്തില്ലേ, ഇന്ന് എന്തോ ഒരു സുഖമില്ലായിരുന്നു, എന്തോ സുഖമില്ലായിരുന്നേ പറയാം. നിങ്ങൾക്ക് ഇന്നൊരു സുഖം ഇല്ലായിരുന്നു. ഞാൻ ഇതിനു പറഞ്ഞിട്ടുണ്ടെന്നു, ഒരു വല്യപ്പത്തിന് വല്യമ്മച്ച് ചർച്ചിൽ ഒരുമിച്ച് പോകുന്നു, കൊച്ചുമകൻ 25 പൈസ കൈ കൊടുത്തിട്ട് പറഞ്ഞടാ ഞങ്ങൾ സ്വത്ര കാണിച്ചെടുത്തുള്ള നീ ഇട്ടോണം. അവൻ 25 പൈസ ഇട്ട് തിരിച്ചു വരുമ്പോൾ അപ്പച്ചൻ അമ്മച്ചോട് പറഞ്ഞു, ഇന്നത്തെ ആരാധന ഒരു സുഖമില്ലായിരുന്നു. കൊച്ചുമോൻ പറഞ്ഞു, 25 പൈസക്ക് ഇത്രയൊക്കെ സുഖിച്ചാ പോരെ എന്ന് ചോദിച്ചു. ഇട്ടത് എത്രയാ? 25. ഒരു സുഖമില്ല. എവിടെയാ ഈ സുഖമില്ലാതെ തോന്നിയെന്ന് അറിയാവോ? നോ നോ നോ, ഇവിടെ കീബോർഡ് ആ കറക്റ്റ് ആ ടെമ്പോയിൽ വായിക്കാതെ പോയത് കൊണ്ട് ഒരു പാട്ടാ ഞാൻ നഷ്ടപ്പെട്ടു പോയത് വെച്ചോ. അതുകൊണ്ട് നിങ്ങൾ ആരാധന ആരാധന രസമായില്ല എന്ന് പറയരുത്. നിങ്ങൾ പുറത്തെ മനുഷ്യനെ കൊണ്ടാ ഇവിടെ വരുന്നത്, അതുകൊണ്ടാ ഈ ആരാധന രസമാകാത്ത. ഇഫ് യു കം ഇൻ ദ ചർച്ച്, ഇഫ് യു കം ഇൻ ദ സാങ്ച്വറി ഓഫ് ഗോഡ് വിത്ത് ദ ഇന്നർമാൻ, ഇന്നർമാന് കീബോർഡ് വിഷയമല്ല. യെസ്, ഇന്നർമാന് പാട്ടിന്റെ ട്യൂണല്ല വിഷയം. ഇന്നർമാൻ എന്നാന്നറിയോ? പാട്ടിന്റെ അകത്തെ വചനമാ വിഷയം. ഇന്നർമാന് അതുകൊണ്ട് ദൈവസഭ അകത്തെ മനുഷ്യനെ കുറിച്ച് അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം അവൻ എപ്പോഴും പുറത്ത് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവൻ ആഗ്രഹിക്കും. നല്ല ട്യൂണുള്ള പാട്ട്, നല്ല മ്യൂസിക്, രസമുള്ള കർണരസമാകുമാറ പ്രസംഗങ്ങള്, എല്ലാരെയും സുഖിപ്പിക്കുന്ന സംസാരങ്ങള്, മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ. അതുകൊണ്ടല്ലേ ചിലരൊക്കെ ഇവിടുത്തെ ചില മെഗാ ചർച്ചകളിലൊക്കെ പോകുന്ന എന്തിനാ, അവരുടെ പുറത്ത് അവർക്ക് ഇന്നർമേനെ ഇല്ല, അവർക്ക് ആകപ്പാടെ ഉള്ളത് ഔട്ടർമേന. ഇതിനെ സുഖിപ്പിക്കാൻ വേണ്ടി അവരവിടെ പാട്ടിന് പോകുന്നു. അവിടെ ചെല്ലുമ്പം ഓരോ മൂലയിലും ഓരോരുത്തര് ഗിറ്റാറും ഒക്കെ പിടിച്ചോണ്ട് നിൽക്കുന്ന കണ്ടാ മതി, അവന് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ വേദവസ്ഥ ശ്രദ്ധിച്ചാൽ ഭക്തിയുടെ മർമ്മങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് ഇന്നർമേന്റെ അകത്താണ്. നിന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദി പുറത്തേക്ക് ഒഴുകുന്നു. ഇറ്റ് കെപ്റ്റ് ഇൻസൈഡ്. ഞാൻ ഇന്നർമേനെ കുറിച്ച് അജ്ഞനാണെങ്കിൽ ഈ ഉറവയെക്കുറിച്ചും അജ്ഞനായിരിക്കും. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ടാതെ വണ്ണം ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ഇഫ് യു ഇഗ്നർ അബൌട്ട് ദ ഇന്നർ മാൻ, യു ഇഗ്നർ അബൌട്ട് ദ സ്പിരിറ്റ്. നിങ്ങൾ വെറുതെ അങ്ങ് അജ്ഞനായി പോവുകയല്ല, നിങ്ങൾ സോഴ്സിനെ തന്നെ അറിയാതെ പോവുക. യു അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ടാണ് നീതീകരണത്തിലൂടെ ലഭിച്ച വിശ്വാസത്താൽ പ്രവേശിച്ച് കയറി നിൽക്കേണ്ട സമാധാനം ദൈവത്തോട് നമുക്കിപ്പോ ഇല്ല. പ്രിയമുള്ളവരെ, എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം എന്റെ ഉള്ളിൽ വെച്ച് തന്നിരിക്കുക. എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല, എന്റെ ഉള്ളിൽ തന്നിരിക്കുക എന്റെ കർത്താവ്. എനിക്കിപ്പോൾ ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വേറൊരാളോട് പറയുന്നതിന്റെ അകത്ത് തെറ്റില്ല. പക്ഷേ എനിക്കിപ്പോ പറഞ്ഞില്ലേലും എനിക്ക് എന്റെ ഉള്ളിൽ എന്റെ ദൈവത്തോട് സമാധാനമുണ്ട്, സമാധാനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരു വാക്യം ഈ മത്തായിയുടെ സുവിശേഷത്തില് ഒരു ഉപമയുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാമത്തെ അധ്യായത്തിൽ കന്യകമാരുടെ ഉപമ പറയുന്നിടത്ത് കർത്താവ് നമ്മളെ ഒരു കാര്യം ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. മണവാളൻ തോഴ്മക്കാരുടെ ഉപമ, അതിന്റെ 6-ാമത്തെ വാക്യം തൊട്ട് നാം ചിന്തിച്ചാൽ ഇങ്ങനെയാണ്. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൽ നിന്നുള്ള ആർപ്പ് വിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. ശ്രദ്ധിക്കുക, അർദ്ധരാത്രിയിൽ വിളക്ക് തെളിയിക്കേണ്ട സമയം വരുന്ന ഒരു ഘട്ടം. എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ വാക്ക ഞാൻ അവിടെ കടമെടുക്കുന്നത്, അവരുടെ ആന്തരിക മനുഷ്യനെ കുറിച്ച് അജ്ഞരായിരിക്കുന്നവർ, ആന്തരികമായ ജീവിതത്തെ കുറിച്ച് അജ്ഞരായിരിക്കുന്നവർ, അവർക്ക് എന്ത് സംഭവിച്ചു? അവർ ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ക്രിസ്തീയ ജീവിതം വെറും യുക്തി കൊണ്ടും വികാരം കൊണ്ടും ഇച്ഛ കൊണ്ടും നയിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണെന്നറിയോ? ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ. പുറമേയുള്ള ആ എണ്ണയെ ഉള്ളൂ, പുറമേയുള്ള വിളക്കും വെട്ടവും ഉള്ളൂ. എന്നാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്ന, അതിനെക്കുറിച്ച് അവയറായിരിക്കുന്ന, അവിടെ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന ദിവ്യമായ കാര്യത്തെ കുറിച്ചുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നറിയോ? നിങ്ങൾക്ക് ആത്മീയം കടം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ ഉപമ കർത്താവ് പഠിപ്പിക്കുന്നത്. മണവാളം വന്നു, എല്ലാവരും എഴുന്നേറ്റു, വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിക്കാൻ നേരത്ത് ഒരു കൂട്ടർ എന്ത് ചെയ്യുക? കടം ചോദിക്കുക. പ്രിയമുള്ളവരെ, ഭക്തൻ ഈ ഗതികേട് വരരുത്. മറ്റൊരു ഭക്തനോട് ആത്മീയം കടം ചോദിക്കുന്ന ഗതികേട് ഭക്തന്മാർക്ക് വരരുത്. ബ്രസിസ്റ്റർക്കൊക്കെ എന്ത് സമാധാനം അല്ലേ? ഞങ്ങളുടെ വീട്ടിൽ എന്നാന്നറിയത്തില്ല, ഒരു സമാധാനം ഇല്ല. എന്താ കടം ചോദിക്കുക? അവൻ വന്നിട്ട് 5 വർഷമാണ്, നീ വന്നിട്ട് 25 വർഷമായി, പക്ഷെ ഇപ്പോഴും കടം ചോദിയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എത്ര പൈസ കടം ചോദിച്ചാലും, കടം ചോദിക്കുന്ന നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ എത്ര പൈസ കടം ചോദിച്ചാലും ദയവ് ചെയ്ത് ആത്മീയം കടം വാങ്ങിക്കരുത്. അതിനോളം ദാരിദ്ര്യം വേറെ ഇല്ല. അത് അതപ്പതിച്ചൊരവസ്ഥയാ. യേശുവിനെ അറിഞ്ഞിട്ടും ഇത്രയും നാളും കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ടും നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തുവിലൂടെ ഉണ്ടാക്കിയെടുത്ത സമാധാനത്തിന്റെ ഉറവയിൽ നിന്നും നിനക്ക് വീട്ടിലിരുന്നു കൊണ്ട് സ്വയം അനുഭവിച്ചാനും പ്രാപിക്കാനും കുടിക്കാനും തൃപ്തിപ്പെടാനും കഴിയാതെ എനിക്ക് ഇച്ചിരി എണ്ണ കടം തരണേ എന്ന് പറയരുത്. എന്തുകൊണ്ട് ആൾക്കാർ മീറ്റിങ്ങിന് വേണ്ടി പരക്കം പായുന്നറിയോ? അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് ബ്രദറെ, അവിടെ ഒരു സഹോദരൻ വരുന്നുണ്ട്, നല്ല പ്രസംഗമാണെന്നാ കേട്ടിരിക്കുന്നത്. ടിവിക്കകത്ത് 7 മണി തൊട്ട് 8 മണിക്ക് വരെ നല്ലൊരു പ്രസംഗം ഉണ്ട്, കേൾക്കണം കേട്ടോ. എല്ലായിടത്തും എണ്ണ വാങ്ങിക്കാൻ ഓടി നടക്കുക ആൾക്കാർക്ക്. എവിടെയാ? ഇൻ ദ ഹോം ബിഫോർ ഗോഡ്. ദേ ഡോണ്ട് ഹാവ് പീസ് വിത്ത് ഗോഡ്. ദൈവത്തോടെ ഉള്ളിൽ വീട്ടിലിരുന്ന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്തവൻ കടം വാങ്ങിക്കാൻ ഓടി നടക്കുക. നിങ്ങൾ ഈ കാണുന്ന മീറ്റിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ആൾക്കാർ പരക്കം പറയുന്നത് കണ്ടില്ലേ? എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ഒറ്റർത്ഥമുള്ളൂ, അവർ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനത്തിൽ വന്നില്ല. ആ മീറ്റിങ്ങും ഈ മീറ്റിങ്ങും ഇവിടെയും അവിടെയും പോയാൽ കിട്ടും. നമ്മുടെ ആ ബുദ്ധിയുള്ളവർ പറയുന്നുണ്ടല്ലോ, വേണേ ഇന്ന കടയിൽ പോയാൽ ചോദിച്ചാൽ കിട്ടും. ബുദ്ധിയുള്ളവൻ എങ്ങനെയാ പറയത്തുള്ളൂ? തിരിച്ചറിയണം. യേശു ക്രിസ്തുവിലൂടെ നിരപ്പ് തന്ന് ഉള്ളിലാക്കിയ സമാധാനം, അതിനെ തിരിച്ചറിഞ്ഞ് അതനുഭവിക്കണം. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുണർത്തുന്നത്, നിങ്ങൾക്ക് ദൈവത്തോട് ഒരു സമാധാനം ഉണ്ടായിരിക്കട്ടെ, ധൈര്യമുണ്ടായിരിക്കട്ടെ, ദൈവത്തോട് നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ടാകട്ടെ. ഞാൻ പറയട്ടെ, ഇതിനു മുമ്പ് എനിക്കും ദൈവത്തിന് മുമ്പിൽ, ഞാൻ നീതീകരണം സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാ, എനിക്കും എന്റെ ദൈവത്തിന് മുമ്പിൽ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. എനിക്ക് ദൈവത്തെ നോക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് എന്നെ നോക്കിയാൽ എന്റെ ഭാഗത്ത് മുഴുവനും പാപങ്ങളുടെ കൂമ്പാരവാ. അതുകൊണ്ട് നമ്മൾ 90-ാം സങ്കീർത്തനം വായിച്ചത്, ദൈവം എന്നെ നോക്കുമ്പോൾ അവന്റെ മുമ്പിൽ എന്റെ അകൃത്യം ഇങ്ങനെ കിടക്കുകയാ. അതുകൊണ്ട് ക്രോധത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു എനിക്കും എന്റെ ദൈവത്തിനും ഇടയിലേക്ക് വന്ന് നിന്നു. യേശു ക്രിസ്തു ഇടയിലേക്ക് വന്ന് നിന്ന ശേഷം പിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോഴും സ്വർഗം താഴേക്ക് നോക്കുമ്പോഴും രണ്ടു പേർക്കും അവരുടെ കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ടായി. സ്വർഗം താഴേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിന് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനെ നോക്കാൻ കഴിയാൻ മേലാതെ യേശു ക്രിസ്തു അതിന് നടുവിലായി. ഭൂമിയിലിരിക്കുന്ന മനുഷ്യന് ഓ പരിശുദ്ധനായ ദൈവത്തെ നോക്കാൻ ഭയമായിരുന്നു. അവനിപ്പോൾ ദൈവത്തെ നോക്കിയിട്ട് അപ്പച്ച എന്ന് വിളിക്കുന്നത് ആരുടെ കണ്ണാടിയിലൂടെയാ? യേശുവിലൂടെയാണ്. നിങ്ങൾ ഇവിടേക്ക് കയറി വരുമ്പോൾ ഒരു കുഴച്ചിലോ ഒരൊഴപ്പോ ഒരു ഉദാസീനതയോ പിശാചി നിങ്ങളുടെ ഉള്ളിൽ തരുമ്പോൾ നീ അത്ര പോരാ, ഇച്ചിരൂടെ നന്നാകണമെന്ന് പിശാചി നിന്നോട് പറഞ്ഞിട്ട് നിന്നെ ഒന്ന് ക്ഷയിപ്പിച്ചിരുത്തുമ്പോൾ നീ യേശു ക്രിസ്തുവിലൂടെ പിതാവിങ്കലേക്ക് നോക്കുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് ദൈവം ഒരു പ്രാഗൽഭ്യം തരും. അതാണ് ക്രിസ്തു ഉണ്ടാക്കിയ സമാധാനം. ഹല്ലേലൂയ. എന്റെ അപ്പൻ എന്നെ ഇപ്പോൾ നോക്കുന്നത് യേശുവിലൂടെ ആയിരിക്കുന്നു എന്നതുകൊണ്ട് യേശുവിലെ നീതിയാണ് എന്റെ നീതിയായി കണക്കിടുന്നത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ സമാധാനം ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ പീസ്. ഇതൊന്നും നാം വിലയിരുത്താതെ പെട്ടെന്ന് ഒരു ഫോൺ കോളിലോ ഒരു വർത്തമാനത്തിലോ ഒരു കുടുംബ വഴക്കിലോ ഒരു ജോലി പ്രശ്നത്തിലോ ഒക്കെ നാം പെട്ടെന്ന് എന്ത് ചെയ്യും? എണ്ണകടം വാങ്ങിക്കാൻ പോകും. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ തമ്മിലാണല്ലോ ഭാരങ്ങളെ നാം ചുമക്കുന്നത്. പക്ഷെ ജീവിതം തുടർമാനം അങ്ങനെയല്ല. നിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സമാധാനത്തെ നീ കാണണം. ഹല്ലേലൂയ. യെസ്, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കും. നമ്മളെ സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്, ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും. എല്ലാ ദിവസവും പുതപ്പ് ഇടുന്നതിന് മുമ്പ് ഈ വാക്യം, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഒരു ദേവദാസം പറഞ്ഞു, ഈ ഗുളിക കഴിച്ചിട്ട് വേണം എല്ലാവരും കുടുംബജീവിതം തുടങ്ങാൻ എന്ന് പറഞ്ഞു. ഈ ഗുളിക കഴിച്ചിട്ട് കിടക്കുന്നതല്ല, ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കട്ടിലേൽ കിടക്കുന്നതിന് മുമ്പ് ഈ വാക്യം പറഞ്ഞു കിടക്കാനുള്ള പ്രാപ്തി എവിടെ നിന്നാ? എന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ജീവജലത്തിന്റെ നദിയുടെ ഉറവ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പുറത്ത് അന്വേഷിക്കേണ്ട. സഭയിലെ മറ്റൊരു സഹോദരനെയും വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല. ഉള്ളിലേക്ക് നോക്കിയിട്ട് പറയണം, യേശു ക്രിസ്തു മൂലം എനിക്ക് പിതാവിനോട് സമാധാനമുള്ളതുകൊണ്ട്, എനിക്ക് എന്റെ ഭർത്താവിനോട് സമാധാനമുണ്ട്, എനിക്ക് എന്റെ ഭാര്യയോട് സമാധാനമുണ്ട്, എനിക്ക് അയൽവാസിയോട് സമാധാനമുണ്ട്, എന്നെ ഏറ്റവും കുറ്റപ്പെടുത്തുന്നവരോട് എനിക്ക് സമാധാനമുണ്ട്, എന്നെ അവഗണിക്കുന്നവരോട് എനിക്ക് സമാധാനമുണ്ട്, എന്റെ ഏറ്റവും വലിയ സമാധാനം എന്നെ ക്രിസ്തുവിൽ പിതാവിനോട് നിരപ്പിച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് കണ്ടിട്ട് പുതപ്പെട്ട് മൂടിയിട്ട് പറയണം, ഓ സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ പത്രോസ് തന്റെ ലേഖനത്തിൽ ഒരു വാക്യം ഇത് സംബന്ധിച്ച് എഴുതുന്നുണ്ട്. ഒരുപക്ഷെ നാം മറ്റൊരു രീതിയിലായിരിക്കാം അത് വായിച്ചിരിക്കുന്നത്. പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം, അതിന്റെ ഒന്നാം അധ്യായം, അതിന്റെ 19-ാമത്തെ വാക്യം.
അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതി കൊണ്ടാൽ നന്ന്.
ശ്രദ്ധിക്കുക, പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാക്യങ്ങളൊക്കെ അധികം സ്ഥിരമായിട്ടുള്ള വാക്യങ്ങളാണ്. അധികം സ്ഥിരമാണ്. നിന്നെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രവാചക വാക്യവും തിരുവചനത്തിൽ തന്നിട്ടില്ല. വിശ്വസിക്കുക. ഏതോ എടുത്ത് വായിക്കുമ്പോൾ പിശാചി പറയും, ഇതൊക്കെ ആദിമ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്, നീ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്റെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വേദോസം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണം, ദൈവത്തിന്റെ പ്രവചന വാക്യങ്ങളെല്ലാം എന്നോടുള്ള ബന്ധത്തിൽ അധികം സ്ഥിരമായിട്ട് തന്നെ വരും. അപ്പൊ നിങ്ങൾ ഈ മുമ്പ് വായിച്ച വാക്യങ്ങളൊക്കെ ഇനിയും വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സമാധാനത്തിന്റെ ദൈവമോ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും, ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ വസിക്കും, അവൻ നമ്മുടെ സമാധാനം. ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഈ വാക്യമാണ് നിങ്ങൾക്ക് പ്രധാനമായി വായിക്കേണ്ടത്. ദൈവത്തിന്റെ നിങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങളെ അകത്തെ മനുഷ്യന്റെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഇത് വായിക്കണം, ദൈവത്തിന്റെ വാക്യങ്ങളൊക്കെയും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. അധികം സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ എങ്ങനെ പറയണം, ഇതൊക്കെ ഒരു സ്പിരിച്വൽ പ്രോസ്പെരിറ്റിയാണ്, ഇത് നമ്മൾ എക്സർസൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ദൈവത്തിന്റെ സന്നിധി പറയണം, ദൈവത്തിന്റെ വചനം എനിക്ക് അധികം സ്ഥിരമായിട്ട് ഉണ്ട്, അധികം സ്ഥിരമായിട്ടുണ്ട്. ഇനിയും നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യാനുണ്ട്. നേരം വെളുക്കണം, അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നേ? ഇരുട്ടിലാ ഇരിക്കുന്നേ, രാത്രിയില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. നിങ്ങൾ എവിടെ ഇരുത്തിയിരിക്കുക? ഇരുണ്ട സ്ഥലത്താണ് ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ദൈവവചന വാക്യങ്ങളൊക്കെ ഉള്ളിൽ കരുതിക്കൊള്ളണം. ഇരുട്ടിലാ ഇരിക്കുന്നെ, നിന്റെ വീട്ടിൽ ഇരുട്ട, നിന്റെ വീട്ടിലെ അന്തരീക്ഷം ഇരുട്ട, നിന്റെ ജീവിത സാഹചര്യങ്ങൾ ഇരുട്ട. ഇരുട്ടിൽ നീ ഇരിക്കുമ്പോഴും നീ എങ്ങനെയാണ് ദൈവവചനത്തെ കൈക്കൊള്ളേണ്ടത്? ഇരുട്ടിൽ ഇരുണ്ട രീതിയിലല്ല ദൈവവചനത്തെ കൈക്കൊള്ളേണ്ടത്. കാര്യങ്ങളെല്ലാം ഇരുണ്ടിരിക്കുമ്പോഴും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നീ അധികം സ്ഥിരമായിട്ട് വരുന്ന ഈ തിരുവചനത്തെ നിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. അകത്ത് കരുതിക്കൊണ്ട് നടക്കണം. പ്രൈസലോ. അതുകൊണ്ടാ ഉൾനട്ട വചനം. പ്രിയമുള്ളവരെ, ദൈവമക്കളുടെ ഉള്ളിൽ നട്ടിരിക്കുന്ന ഒരു വചനമുണ്ട്. ഉൾനട്ട വചനത്തിന്റെ പ്രകൃതവാ ഞാന്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് സംസാരിക്കുന്നതിന്റെ പുരോഗമനമാ ഇപ്പോൾ എന്നിൽ കാണുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വന്നതുകൊണ്ടാ ആരും ഉപദേശിക്കാതെ തന്നെ എനിക്ക് ദൈവസന്നിധി ബലപ്പെടാൻ കഴിയുന്നത്. യേശുക്രിസ്തു രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിച്ച സമാധാനം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ എന്നോട് തന്നെ സമാധാനം ഉള്ളത്. ഇത് എങ്ങനെ കരുതണം? ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അധികം നിങ്ങൾ അതിനെ കരുതിക്കൊള്ളണം. ഏതിനെ? ദൈവത്തിന്റെ വചനത്തിൽ. ഇതാണ് ദൈവത്തോടുള്ള സമാധാനം. നിങ്ങൾക്ക് ദൈവത്തോട് എവിടെയെങ്കിലും ഒരു കോൺഫ്ലിക്ട് ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങളിപ്പോഴും റെസ്റ്റ്ലെസ് ആണെങ്കിൽ, ഓ നിന്റെ ഭാഗ്യത്തെ സംബന്ധിച്ച് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, നീ നിർഭാഗ്യവാനെ കയറി ഭാഗ്യവാൻ എന്ന് വിളിച്ചു പോകും. നിങ്ങൾ ആ ഉപമ വായിക്കുമ്പോൾ, ആ മണവാളൻ വരുമ്പോൾ തങ്ങളുടെ വിളക്ക് കത്തേണ്ടതിന് മറ്റുള്ള സ്ഥലത്തിൽ ഓടി നടക്കേണ്ട ഒരു ഗതികേടിലേക്ക്, സ്വന്തം വിളക്ക് പ്രകാശിക്കാനായിട്ട് ആന്തരികമായി ഒന്നുമില്ലാതെ നിരാശനായി നിൽക്കുന്ന കന്യകമാർ, അവരുടെ വിളക്ക് പ്രകാശിക്കേണ്ടതിന് കടം വാങ്ങിയാൻ ഓടി നടക്കുന്ന ഒരു ദുരവസ്ഥ, പ്രിയമുള്ളവരെ, അത് നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഇരുണ്ട സ്ഥലത്തും നീ ദൈവത്തിന്റെ വാക്യത്തെ അധികം കരുതിക്കൊള്ളണം. അധികം ഉള്ളിൽ കരുതിക്കൊള്ളണം. ഉള്ളിൽ ദൈവത്തിന്റെ പ്രകാശം കൊണ്ടു നടക്കണം. അകത്ത് നിന്നാണ്, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് പുറമേ ഉള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം ആത്മീയ കാര്യങ്ങളെ സ്പർശിക്കാതെ അകത്തേക്ക് നോക്കിയിട്ട്, അകത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ സമ്പത്തിനെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ സമാധാനമുള്ളവനായിട്ട് നാം ഓരോരുത്തരും ജീവിക്കണമെന്ന കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. ഹല്ലേലൂയ. നാം വായിച്ച ആ ആ വാക്യത്തിൽ എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ അതിന്റെ 13-ാം വാക്യം മുതൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥർ ആയിത്തീർന്നു. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? എല്ലാ പ്രവാചക വാക്യവും അധികം സ്ഥിരമായി വരുന്നു. ഞാൻ സമീപസ്ഥനായി തീർന്നിരിക്കുന്നു. അടുത്തത്, അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു. ഇനിയും അതിന്റെ പ്രത്യേകത, അതിന്റെ 18, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി ആരല്ല, അന്യരല്ല, പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഇത് നിങ്ങളെ കൂടെ പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമില്ല, ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നല്ലോ. ഏറ്റവും ശത്രുവായിരുന്ന ദൈവവും മനുഷ്യനും ഇപ്പോ ഒറ്റ വീട്ടിലായി, ഒരു ഭവനത്തിലായി. ഭവനത്തിൽ നിൽക്കുന്നത് പോലുള്ളൊരു പ്രതീതിയാ ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഉണ്ടാകണ്ടേ. നാം റോമാലേഖനം 8 വായിക്കുന്നുണ്ട്, വീണ്ടും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെയല്ല. വീണ്ടും ഭയപ്പെടുന്ന ഒരു അനുഭവം, വീണ്ടും പേടിക്കുന്ന ഒരു അനുഭവം, അയ്യോ ഞാൻ ദൈവസന്നിധി പോകുമോ എന്ന് വീണ്ടും ഭയപ്പെടുന്ന ഒരു അനുഭവം, അയ്യോ ഞാൻ ഇനി നന്നാകണമല്ലോ അല്ലെങ്കിൽ എന്റെ കാര്യം പോകുമെന്ന് വിചാരിച്ച് യേശുവിൽ നിന്നെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നിന്നെ തന്നെ വ്യക്തിപരമായി ചിന്തിപ്പിച്ച് വീണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ പരിശുദ്ധാത്മാ പറയും, ഇല്ല, യേശു ക്രിസ്തുവിൽ നിന്നെ എന്ത് ചെയ്തിരിക്കുക, മറച്ചിരിക്കുക. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്റെ ആത്മീയത്തെ കാണരുത് കേട്ടോ. യേശുവിൽ ഇരുന്നു കൊണ്ട് വേണം ആത്മീയത്തെ കാണാൻ. യേശുവിൽ നിന്ന് മാറിയിട്ട് ഞാൻ ശരിയായില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അവിടെ വീഴുക. യേശുവിൽ നിന്ന് മാറിയിരുന്ന് ആത്മീയ ചിന്തിച്ചാൽ പൊളിഞ്ഞു പോവും. യേശുവിൽ ഇരുന്നിട്ട് പറയണം, യേശു എന്റെ സമാധാനം, അവനാൽ ഞാൻ നിരപ്പിക്കപ്പെട്ടു, അവനിൽ ഞാൻ പരിപൂർണനായിരിക്കുന്നു, അവൻ എനിക്ക് ജ്ഞാനമായിരിക്കുന്നു. യേശുവിൽ ഞാൻ യേശുവിൽ ഇരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വീണ്ടും നിങ്ങൾ ഭയപ്പെടാതിരിക്കേണ്ടതിന്. ഈ ഒരു സമാധാനം, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവകാശം. ഇത് സംഭവിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്വസ്ഥനായിരിക്കാൻ കഴിയില്ല. ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യം എന്നാണെന്നറിയാം, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. നല്ലൊരു 10% ആൾക്കാർ അകത്ത് അവരോട് തന്നെ അവരിൽ പൊരുത്തമില്ലാതെ ഇരിക്കും. നിങ്ങൾ ഈ വീഴ്ച, ആദാമിന്റെ വീഴ്ച പഠിച്ചാല് ആദാം പാപം ചെയ്തപ്പോൾ അവന്റെ ആദ്യത്തെ ബന്ധം നഷ്ടപ്പെട്ടത് ആരുമായിട്ടാ? ദൈവമായിട്ട്. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അവൻ അവരിൽ തന്നെ അവൻ ഒരു പൊരുത്തമില്ലായ്മ അവനിലുണ്ടായി. അവനറിയില്ല എന്നാ ചെയ്യേണ്ടത്. അവൻ പെട്ടെന്ന് മനസ്സിലായി ദേർ ഇസ് സംതിങ് റോങ്. പെട്ടെന്ന് അവൻ അത്തിയിൽ തപ്പി അന്വേഷിച്ച് അതെല്ലാം കൂടെ ഉടിച്ചുവോ, അത് ഇങ്ങനെ ഒരുപക്ഷെ കമ്പുകൊണ്ടോ അല്ലെങ്കിൽ മുള്ളുകൊണ്ടോ കോർത്ത് അവൻ പെട്ടെന്ന് അതുടുത്തു. ദൈവത്തിന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന അവൻ പെട്ടെന്ന് ഏതോ ഒരു മരത്തിന്റെ തണലിൽ ഒളിക്കാൻ അവനിടയായി. അവൻ അവനിൽ തന്നെ എവിടെയോ അവൻ ഛിദ്രിക്കപ്പെട്ടു പോയി. അവൻ അവനോട് തന്നെ സമാധാനമില്ലാത്തവനായി തീർന്നു. അതിന്റെ നെറ്റ് റിസൾട്ട് എന്നാണെന്നറിയോ? അതിന്റെ നെറ്റ് റിസൾട്ട് അവൻ അവന്റെ ഭാര്യയോട് സമാധാനമില്ലാത്തവനായി തീർന്നു. ശരി, ദൈവത്തോട് സമാധാനമില്ലാത്തവൻ, അവനോട് സമാധാനമില്ല, അടുത്തത് അവന് മറ്റുള്ളവരോട് സമാധാനമില്ല. ഇതേ കാര്യം നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് കാണാം സുവിശേഷത്തിൽ. യേശു ക്രിസ്തു സമാധാന പ്രഭുവായി പടകിൽ കിടന്നുറങ്ങുക. വലിയൊരു കാറ്റ് പടകിന് നേരെ അടിച്ചു. പടക് മുങ്ങുമാറ് വെള്ളം പടകിൽ കയറി. അപ്പോൾ അവരെല്ലാം അജിറ്റേറ്റഡായി. അവര് സമാധാന പ്രഭുവായി കിടന്നുറങ്ങുന്ന യേശുവിന്റെ കാലെ പിടിച്ച് കുലുക്കിട്ട് പറഞ്ഞു, പ്രഭുവെ, ഞങ്ങൾ മരിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ദൈവത്തോടുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോയാൽ അകത്ത് അജിറ്റേറ്റഡ് ആകും. അതിനുശേഷം അടുത്ത് സംഭവിക്കുന്നത് എന്നറിയോ? അക്യൂസേഷൻ. നിങ്ങൾ തുടർമാനമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, ഞാൻ ഉൾപ്പെടെ, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ അർത്ഥം ദൈവത്തോടുള്ള സമാധാനം നഷ്ടപ്പെട്ടാൽ എന്നോടുള്ള സമാധാനം നഷ്ടപ്പെടും. എന്നോടുള്ള സമാധാനം നഷ്ടപ്പെട്ട പിന്നെ നീ തന്ന ഈ സ്ത്രീ എന്നേ പറയത്തുള്ളൂ. കാരണം സമാധാനം പോയാൽ പിന്നെ അതേ പറയത്തുള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ സമാധാനം പോകുമ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും തലയിൽ സംഭവം കെട്ടിവെക്കും. യേശുക്രിസ്തുവിനോട് തലമേൽ അവർ കെട്ടിവെച്ചു. എന്താ ഈ കാറ്റും ഈ കോളും ഈ പടകും ഇപ്പോഴത്തെ ഈ പ്രശ്നവും, ഇതിലൊന്നും നിനക്കെന്തില്ല? വിചാരമില്ല. എപ്പോഴത് സംഭവിച്ചു? അവരുടെ സമാധാനം ഇല്ലാതായപ്പോ. പ്രിയുള്ളവരെ, അത്രയ്ക്കും ഉള്ളിൽ കരുതി സൂക്ഷിച്ചു കൊണ്ട് നടക്കേണ്ടതും ദൈവം അത്രയധികം വില കൊടുത്തതുമാ ദൈവത്തോടുള്ള ഈ സമാധാനം. അതാ നമ്മുടെ മൂലധനം എന്നൊക്കെ പറയുന്നത്. അതാ പ്രിയുള്ളവരെ, നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ആയി നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്വത്ത് എന്ന് പറയുന്ന ഈ സമാധാന ഉള്ളിലാക്കി തന്നിരിക്കുന്നു. അതിനെ കാണണം, കണ്ണു തുറക്കണം. നാം ഇങ്ങനെ കാൺമീൻ, ഞാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന നിന്റെ വീണ്ടെടുപ്പുകാരനെ ഒന്ന് കണ്ണു തുറന്ന് കാണണം. യേശുക്രിസ്തുവിൽ നീ ഭദ്രമാക്കപ്പെട്ടിരിക്കുന്നതിനെ കണ്ണു തുറന്ന് കാണണം. അങ്ങനെയാണ് അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ ഇരുളിലും നിങ്ങൾക്ക് പ്രകാശിക്കാൻ കഴിയുന്നത്. ഇരുളിലും പ്രകാശിക്കാൻ കഴിയും. ഈ ഒരു ജീവിതമാണ് പ്രിയമുള്ളവരെ ഭക്തന്മാർക്ക് ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത്, ദൈവത്തോടുള്ള സമാധാനം. നിങ്ങളുടെ ഹൃദയത്തിൽ ആ നിലയിലുള്ള ഒരു ആന്തരിക സ്വസ്ഥത തുടർമാനമായിട്ട് അനുഭവിക്കുവാൻ, ആ സ്വസ്ഥതയുടെ നടുവിൽ നിങ്ങളുടെ കുടുംബാന്തരീക്ഷം എത്ര കലങ്ങി മറിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ സമാധാനത്തിൽ നിന്നും ദിനം പ്രതി കുടിപ്പാനും മറ്റൊരാളിന്റെ കടം വാങ്ങിക്കാൻ ഇടയാകാതെ വണ്ണം, എനിക്കൊരല്പം തരുമോ എന്ന് ചോദിച്ച് വില കൊടുത്ത് വാങ്ങിക്കാൻ ഓടി നടക്കേണ്ടാത്ത വണ്ണം ഉള്ളിൽ നിറവുള്ള ഒരുവനായിട്ട് ജീവിക്കുക. അപമാനിച്ചിറക്കി വിടുമ്പോൾ, ചീത്ത പറഞ്ഞ് ദുഷിച്ച് നിന്നെ മടക്കി അയക്കുമ്പോഴും, ഒരാളോട് പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ താഴെ പോകുവേ എന്ന് പറയേണ്ടാതെ വണ്ണം വരുന്ന വഴിക്ക് നീ നിന്നിൽ തന്നെ എന്തായിരിക്കും? ആ ഉറവയിൽ നിങ്ങനെ കുടിച്ചോണ്ടായിരിക്കും വരുന്നത്. ഹല്ലേലൂയ. യെസ്. അങ്ങനെ ഒരു ഉറവയില്ലാത്തവർക്ക് മിക്കവാറും ഫോൺ റീചാർജ് ചെയ്യാനേ സമയം കാണത്തുള്ളൂ. യെസ്. ഇത് നിങ്ങളുടെ അവസ്ഥയാണോ? ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. ഒരല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഈ വചനങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാം. വെറുതെ കേട്ടു പോകാതെ ഏതെങ്കിലും ഒരു വചനത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ തളച്ചിടണം. എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഈ വചനത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉറപ്പിക്കണം. വളരെ വിലയുള്ളതാ പ്രിയമുള്ളവരെ ദൈവത്തോടുള്ള സമാധാനം. അതിന് കൊടുത്ത വില യേശുവിന്റെ ജീവന്. എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വില കൊടുത്തവന് അതിൽ പരം ദുഃഖമില്ല. വെറുതെ ഒരു പാട്ട് പാടാനുള്ള സമാധാനമല്ല എനിക്ക് തന്നിരിക്കുന്നത്. ഉദയനക്ഷത്രം ഉദിക്കുവോളം ഇരുട്ടിൽ പ്രകാശിച്ചു വരാൻ വേണ്ടിയുള്ള സമാധാനമാണ് എന്റെ ഉള്ളിലാക്കിയിരിക്കുന്നത്. നിന്റെ ചുറ്റും ഇരുട്ട, നിന്റെ ചുറ്റും മരണമാ, നിന്നെ കേൾക്കാൻ ആരുമില്ല. പക്ഷെ ആ ഇരുട്ടിൽ അധികം ഈ പ്രവാചക വാക്യങ്ങളെ നിന്റെ ഉള്ളിൽ നീ കരുതണം. നിനക്ക് പുറത്ത് സമാധാനം അന്വേഷിക്കരുത് സഹോദരൻ. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ രഹസ്യം ദൈവം ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. യഥാർത്ഥ ക്രിസ്ത്യൻ ജീവിതം അകത്തു നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാ. നമ്മുടെ എറർ എന്താണെന്ന് ചോദിച്ചാൽ നാം പുറത്തു നിന്ന് അകത്തേക്കാണ് ആത്മീയത്തെ നയിക്കുന്നത്. സിയോൻ ഗീതാവലിക്കകത്താണ് പാട്ട് വെച്ചിരിക്കുന്നത്, പക്ഷേ ആരാധന എന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഉള്ളിൽ വെച്ചിരിക്കുന്ന ആരാധനയെ ചൂടുപിടിപ്പിക്കാൻ മാത്രമേ പുറത്തെ പാട്ടിനെ ഉപയോഗിക്കാവുള്ളൂ. പുറത്തെ പാട്ടിലല്ല എനിക്ക് ആരാധന. സഭയിൽ പ്രബോധനമുണ്ട്, ആശ്വാസമുണ്ട്, കറക്ഷൻസ് ഉണ്ട്, പക്ഷെ തിരുവചനം സഭയിലെ പ്രസംഗങ്ങളിൽ നിന്നല്ല എന്റെ ജീവിതത്തിന്റെ എന്റെ റിസോഴ്സസ് ഞാൻ കണ്ടെത്തുന്നത്. അതെന്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ആത്മാവ് വന്നിട്ടുണ്ട്. ആരും എന്നെ ഉപദേശിക്കാതെ വണ്ണം നടക്കത്തക്ക വണ്ണം ദൈവാത്മാവ് എന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രബോധനങ്ങൾ എന്തിനാണെന്നറിയാവോ? എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കുറെ കൂടെ പ്രകാശനം എനിക്ക് തരാൻ, അതെന്നെ കുറെ കൂടെ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പുറമേ നിന്ന് ചൂടുപിടിക്കുന്നത്. ഉള്ളിൽ ചൂടുപിടിക്കാനായിട്ട് ഒന്നുമില്ലെങ്കിൽ പുറമേയുള്ള പ്രസംഗമോ പാട്ടോ കൂട്ടായ്മയോ അത് അതിൽ തന്നെ ശൂന്യമായി പോകും. സഹോദരൻ, ഭക്തന്മാരെ ഇവിടെ വരിക, ഈ സ്ഥലത്തേക്ക് വരിക, ഈ ഇടത്തേക്ക് വരിക. ഈ ഇടത്ത് വന്നിട്ട് നീ പറയണം, ഞങ്ങളിൽ മരണവും അവരിൽ ജീവനും വാഴേണ്ടതിന്, ഞങ്ങൾ മരണം വഹിച്ചാൽ പോലും മറ്റൊരു ജീവനാ, അത്രയ്ക്കും വലിയ ആത്മീയമായ ഒരു ജീവൻ കൊണ്ട് ദൈവം എന്നെ നിറച്ചിരിക്കുക. ഞാൻ മരണം വഹിക്കുമ്പോൾ മറ്റൊരുവിന് ജീവൻ വെളിപ്പെടുത്തക്കവണ്ണമുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് പൗലോസിന്റെ ഉള്ളിൽ കർത്താവ് കൊടുത്തിരിക്കുന്നത്. ചുറ്റും വലിയ പോരാട്ടങ്ങൾ നടക്കുമ്പോഴും നീ മരണം വഹിക്കുമ്പോൾ ചുറ്റുമുള്ള പോരാട്ടങ്ങളെ പോലും ജീവിപ്പിക്കാൻ കഴിയത്തക്കവണ്ണം ദൈവം നിന്റെ ഉള്ളിൽ ഒരു ക്രിയ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ അകത്തേക്ക് നോക്കി പറയണം, പുറത്തേക്ക് നോക്കിയിട്ടല്ല പറയണ്ടേ, അകത്തോട്ട് നോക്കിയിട്ട് പറയണം. യേശു ക്രിസ്തു എന്റെ സമാധാനം. അകത്തോട്ട് നോക്കിയിട്ട് പറയണം, കാരണം ഇത് ഉള്ളി വെച്ചിരിക്കുക, ഉള്ളി നിക്ഷേപിച്ചിരിക്കുക. ഉള്ളിൽ നട്ട വചനത്തെ നോക്കിക്കൊണ്ട് പറയണം, എനിക്ക് യേശുവിന്റെ നാമത്തിൽ സമാധാനമുണ്ട്. പുറത്തോട്ട് നോക്കരുത്, പുസ്തകത്തിലേക്ക് നോക്കരുത്, ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്നതിനെ ജ്വലിപ്പിക്കാൻ വേദോസം വായിക്കുക. പക്ഷേ എപ്പോഴും വേദോസത്തിലെ വാക്യം കണ്ടെങ്കിൽ മാത്രമേ സമാധാനം വരുള്ളൂ. ഇല്ല ഇല്ല, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും ഒഴുകുന്ന എന്തോ ഒന്ന് അകത്ത് നിന്റെ റീജനറേഷനിൽ വെച്ചിട്ടുണ്ട്. നീ അത് തിരിച്ചറിയാതെ അജ്ഞനായി നടക്കുന്നുണ്ട്. ഇപ്പോൾ നീ വായ്പ വാങ്ങിച്ച് നടക്കുക, എനിക്കൊരല്പം എണ്ണ തരണം. നോ, ഉള്ളിൽ തന്നിട്ടുണ്ട്, ഉള്ളിൽ തന്നിട്ടുണ്ട്. നിന്റെ വിളക്ക് കത്താൻ മറ്റൊരാളോട് കൈനീട്ടി ചോദിക്കേണ്ട ഒരു ട്രാജഡിയിലേക്ക് ഭക്ത നീ വീണുപോകാതിരിപ്പാൻ ദൈവാത്മാവ് നിന്നോട് ബുദ്ധി പറയുകയാണ്. എഴുന്നേറ്റ് നിന്റെ വിളക്ക് കത്തിക്കുക, എഴുന്നേറ്റ് നിന്റെ വിളക്ക് കത്തിക്കുക, എഴുന്നേറ്റ് നിനക്ക് ദൈവം തന്നിരിക്കുന്ന വചനങ്ങളെ നീ കത്തിക്കുക, എഴുന്നേറ്റ് നിന്നോട് പറഞ്ഞിട്ടുള്ള പ്രബോധനങ്ങളെ നീ കത്തിക്കുക, എഴുന്നേറ്റ് ദൈവ യേശു ക്രിസ്തുവിൽ നീ എന്താണെന്ന് വചനം പറഞ്ഞിരിക്കുന്നതിനെ നീ എഴുന്നേറ്റ് തിരിച്ചറിഞ്ഞ് അതിനെ കത്തിക്കുക. നീ കത്തിക്കാൻ നോക്കുമ്പോൾ എണ്ണയില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ചെയ്ത പ്രവൃത്തിയെ നീ എക്സർസൈസ് ചെയ്യണം. ഉള്ളിൽ ഉള്ളിൽ നിന്റെ അന്തർ നിന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്നവനായി തീരണം, പുതുക്കം പ്രാപിക്കുന്നവനായി തീരണം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.